أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أرسنا هم رنيا بريك شارتي غلا سهودر مارة سهودر مارة سورة البقرة إلى إربتي إعرامة آيت. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല മുകളിലെ ആയത്തിൽ സൂചിപ്പിച്ച ഫാസിഖീങ്ങളെ സംബന്ധിച്ചുള്ള സംസാരമാണ്. അഥവാ വഴികേടിലായ, സന്മാർഗം ലഭിക്കാതെ ഹതഭാഗ്യരായിത്തീർന്ന, അള്ളാഹുവിൻ്റെ ഉപമകളിൽ പരിഹാസവും, അള്ളാഹു ഓരോ കാര്യം ഉപമിക്കുമ്പോൾ ഇതാപ്പോൾ അള്ളാഹ്ക്ക് ഉപമിക്കാനുള്ളത്, ഈ ഇതെന്ത് ഉപമയാണ്, ഈ കൊതുകും അതുപോലെ തന്നെ ഈ കാണുന്ന ഈച്ചയും ഈ കാണുന്ന ഓരോരോ ഉപമകളെ അള്ളാഹ് ഇങ്ങനെ ഉപമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെയാണോ ഉപമകൾ എന്ന് പറഞ്ഞിന് അള്ളാഹുവിനെയും നബിയെയും പരിഹസിച്ച ഫാസിഖീങ്ങൾ, തമ്മാടികൾ, വഴിപിഴവിലായ അനുസരണമില്ലാത്ത തോന്നിവാസികൾ. ഫാസിഖൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണെന്ന് മനസ്സിലാക്കിയതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനയെ തിരസ്കരിച്ച ആളുകൾ, അവരുടെ ജീവിതത്തിലെ ദുസ്വഭാവങ്ങൾ അള്ളാഹു എടുത്തു പറയാൻ, ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവങ്ങൾ. ഈ ആയത്തിൽ അള്ളാഹ് പറയുന്നത് പ്രധാനമായും അവരുടെ ജീവിതത്തിലെ മൂന്ന് കുറ്റങ്ങളാണ്, മൂന്ന് തോന്യാസം ദുസ്സമ്പ്രദായങ്ങൾ. അതെന്താ മൂന്നെണ്ണം? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന എന്നതുകൊണ്ട് ഉദ്ദേശ ഫാസിഖീങ്ങൾ. അല്ലദീന, എങ്ങനെയുള്ള ഫാസിഖീങ്ങൾ? അതൊരു സിലത്താണ്, നമ്മൾ പറഞ്ഞു ഒരു കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ് അല്ലദി. അല്ലതാണ് ഇങ്ങനെയുള്ളത്, ഏതൊന്ന് എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കും. ഇവിടെ ഫാസിഖൂൻ എന്നുള്ള ജംആൻ, ഇല്ലൽ ഫാസിഖീൻ എന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത് മോൾത്തായത്. അപ്പോൾ എങ്ങനെയുള്ള ഫാസിഖീങ്ങൾ? യങ്കുദൂന, അവർ എന്ത് ചെയ്യുന്നു? അവർ ലംഘിക്കുന്നു. നഖല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ലംഘനം നടത്തുക, മുറിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഉളു മുറിയനേന്ന് പറയും, നവാഖിലുൽ വുളു എന്നാ പറയാം, ഉളു മുറിയനേന്. അപ്പം നഖല എന്ന് പറഞ്ഞാൽ അല്ലേ മുറിയ, എന്താ മുറിക്ക? അങ്കല ഇവിടെ നഖല അങ്കല യങ്കുലു, അവർ മുറിക്കുന്നു. യങ്കുലു എന്ന് പറയും ഇവിടെ യങ്കുലൂന, അവർ മുറിക്കുന്നു. അഹ്ദല്ലാ, അള്ളാഹുവിൻ്റെ അഹദിനെ, അള്ളാഹുവിൻ്റെ നഖല യങ്കുന്നു നട്ടാ, അള്ളാഹുവിൻ്റെ അഹദിന്, അള്ളാഹുവിൻ്റെ കരാറിനെ മുറിച്ച് കളയുന്നവർ. അള്ളാഹുവിൻ്റെ കരാർ എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഉത്തരവ് എന്നാണ് ഇവിടെ ഏറ്റവും നല്ല വാക്ക്. അഹദ് എന്നുള്ളതിന് ഉത്തരവ്, പറിച്ച റബ്ബിനോടുള്ള പറിച്ച റബ്ബിൻ്റെ ഉത്തരവുകളെ മുറിച്ച് കളയുന്നവർ. മിൻ ബഅദി മീസാഖിഹി, അല്ലേ അള്ളാഹുവിനോട് കരാറ് ചെയ്തതിന് ശേഷം, ഉത്തരവ് അള്ളാഹ് ഒരു കാര്യം ഉറപ്പിച്ചതിന് ശേഷം അതിനെ വേണ്ടി ലംഘിച്ച് കളയുന്നൊരു സ്വഭാവം. അപ്പോൾ തമ്മാടികളായ ആളുകൾ മുകളിൽ, ഈ ആയത്തിൻ്റെയൊക്കെ മുകളിൽ അള്ളാഹു മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് സംസാരിച്ചു പോകുന്നത്, കപടവിശ്വാസികളെ പറ്റി. അല്ലെ, അവരുടെ ഉപമകൾ ഇങ്ങനെ ഓരോന്ന്, രണ്ടും തീയിനോടും അതുപോലെ തന്നെ മഴയോടും ഒക്കെ അള്ളാഹു ഉപമിച്ച ഉപമകൾ കഴിഞ്ഞിട്ട് റബ്ബ് ഇത് പറയുമ്പോൾ അത്തരത്തിലുള്ള അവിശ്വാസികൾ, കപടവിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹിൻ്റെ സംസാരമാണ്. ഇവർ റബ്ബിനോടുള്ളൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം, റബ്ബിനോടുള്ളൊരു കരാറ് വാങ്ങിയതിന് ശേഷം, ഉറപ്പിച്ചതിന് ശേഷം അതിൽ ലംഘനം നടത്തിയ ആളുകളാണ്. മീസാക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കരാർ എന്നാണ്, ഒരു കരാർ ഉറപ്പിക്കണേനാണ് കേട്ടോ. വസക്ക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിശ്വസിച്ചു എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. വസക്ക യസിക്കു, വിശ്വസിക്കുക, വിശ്വസിച്ചിട്ടൊരു കാര്യത്തിൽ ഒപ്പിടുക. ഇവിടെ അള്ളാഹിൻ്റെ അടുത്ത് അങ്ങനെ ഒരു കരാർ വാങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെല്ലാം ഈ അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ ആ കരാറിനെ, അള്ളാഹുവിൻ്റെ ആ ഒരു ഉത്തരവിനെ മറികടക്കാൻ. ആ പറഞ്ഞതിൻ്റെ പൊരുളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് രീതിയിലാണ് അള്ളാഹു ഇപ്പോൾ ഈ അഹദ് എന്ന വാക്കിന് കുറേ അർത്ഥം അറബി ഭാഷയിൽ പറയും. ഉത്തരവ് എന്നർത്ഥപ്പം നമ്മളിവിടെ പറഞ്ഞു. അല്ലാതെ തന്നെ ഇതിന് ഉടമ്പടി, കരാറ്, ഒസിയത്ത്, ആജ്ഞ, ഉത്തരവ്, കൽപ്പന, പ്രതിജ്ഞ, പരിചയം, ഉത്തരവാദം, കാലം, അല്ലെ അഹദ് എന്നുള്ളതിന് കാലം എന്നൊക്കെ അറബി ഭാഷയിൽ അർത്ഥം പറയാറുണ്ട്. ആ മനുമോലി ഇങ്ങനെ എടുത്തു കൊടുത്തതും കാണും തഫ്സീറിലൊക്കെ. പക്ഷേ ഓരോന്നിനും ഓരോ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മാറും. ഇവിടെ അഹദ് എന്നതുകൊണ്ട് ഉദ്ദേശം ഉത്തരവാണ്, പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾ, പടച്ച റബ്ബിൻ്റെ ഉത്തരവ്, ആ ഉത്തരവിനെ ലംഘിക്കുന്ന ആളുകൾ എന്നാണ് ഉദ്ദേശം. പടച്ച റബ്ബ് കുറേ ഉത്തരവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെ, പലതും ചെയ്യാനും പലതും ചെയ്യാതിരിക്കാനും ഒക്കെ പറഞ്ഞു. അപ്പൊ ആ ഉത്തരവിനെ ചില മുഫസ്സിലുകൾ അമാനുമോലി എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് രീതിയിലാണ് അഹദുള്ള അള്ളാഹുവിന്റെ ഉത്തരവ് എന്നതിനെ എന്ത് ചെയ്യുന്നത് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്, മുഫസ്സിലുകൾ വ്യാഖ്യാനിക്കുന്നത്. ഒന്ന്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയണമെങ്കിൽ മനുഷ്യന്മാർക്ക് അള്ള തന്ന ബുദ്ധി, നമുക്ക് അള്ള ബുദ്ധി എന്ന്. അതുപോലെ തന്നെ പ്രകൃതിയിൽ കുറെ ദൃഷ്ടാന്തങ്ങളുണ്ട്, അള്ള ഉണ്ട് അല്ലെ, അള്ളാഹുവിനാണ് അള്ളാഹുവാണ് ഇതിൻ്റെ കറബ് എന്നതിലേക്ക് സൂചകമായ, ഖാലിക്കാണെന്ന് സൂചകമായ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിലുണ്ട്. അപ്പോൾ ആ ഭൂമിയിലുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ള തന്ന ബുദ്ധിയിലൂടെ പടച്ച റബ്ബിനെ മനസ്സിലാക്കാനും അതിൻ്റെ പടച്ച റബ്ബിലെ വഹദാനിയത്തിനെ ഏകത്വത്തെ മനസ്സിലാക്കാനും അള്ളാഹിനെ ആരാധിക്കാനും പോകുന്ന അറിവ് നമ്മളെന്ത് ചെയ്യണം, നേടിയെടുക്കണം. നമ്മളെ ബുദ്ധിയുണ്ട്, അതിൽ നമ്മൾ സ്വയം ബാധ്യസ്ഥനാണ്. അതൊരു തരം അള്ളാഹുവിൻ്റെ ഉത്തരവാണ് അല്ലെ. അങ്ങനെ ചെയ്യാത്ത ആൾക്കാർ, അതോ ബുദ്ധി ഉണ്ടായിട്ട് ഈ പ്രകൃതിയിൽ അള്ളാഹു ഒരുക്കി വെച്ച റബ്ബിൻ്റെ സൃഷ്ടി വൈഭവങ്ങൾ കണ്ടിട്ട് അള്ളാഹിനെ പറ്റി ആലോചിക്കാതെ അടക്കണത് എന്താ, അള്ളാഹിൻ്റെ ഉത്തരവ് ലംഘിക്കലാണ്. അതാണ് ഒരു കൂട്ടം. അപ്പോൾ അഹദുള്ള അള്ളാഹുവിൻ്റെ ഉത്തരവിനെ ലംഘിക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച അതാണ് ഈ ബുദ്ധി. എന്നിട്ട് ഈ ബുദ്ധി അനുസരിച്ച് അള്ളാഹുവിനെ തിരിച്ചറിയാതെ, അള്ളാഹിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അള്ളാഹ് ആരാന്നറിയാതെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതെ, ഭൂരിഭാഗം അവിശ്വാസികൾ ആ ടൈപ്പിൽ പെട്ടവരാ അല്ലെ. ഇങ്ങനെ ഈ ഒരു രീതിയിൽ അള്ളാഹിൻ്റെ ഉത്തരവ് ലംഘിച്ചവരാ വിശ്വാസികളൊക്കെ. അതൊരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഉത്തരവ് പറഞ്ഞുതരാൻ അള്ളാഹു കുറേ പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ ഒക്കെ അള്ളാഹ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട്. ചില ദൃഷ്ടാന്തങ്ങൾ അമ്പിയാക്കൾക്ക് അള്ളാഹ് കൊടുത്ത ദൃഷ്ടാന്തങ്ങൾ ഇതൊക്കെ എന്താണ്, ഇത് അള്ളാഹുവിൻ്റെ ഉത്തരവാണ്. കാരണം ഇതിലൂടെ കണ്ടിട്ട് പടച്ച റബ്ബിനെ ആരാധിക്കാനും പടച്ച റബ്ബിലേക്ക് അടുക്കാനും പടച്ച റബ്ബിനെ മനസ്സിലാക്കാനും ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ എന്നാൽ ഈ ഈ ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു അഹദ്, ഇപ്പോൾ ഈ പറഞ്ഞ പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ, അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചിട്ട് പിന്നീട് അതിൽ കൂട്ടിക്കടത്തലും അതിൽ നിന്ന് പലതും വെട്ടി മാറ്റി ഒക്കെ ജീവിച്ചിരുന്ന വിശ്വാസികൾ, അതുപോലെ തന്നെ കപട വിശ്വാസികൾ, ഈ ഉത്തരവൊക്കെ ലംഘിച്ചവരാൻ അല്ലെ, അമ്പിയാക്കളെ ശരിക്കും വിശ്വസിക്കാതെ പോന്നു, അല്ലെങ്കിൽ അവരെ പരിഹസിച്ച് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പലപ്പോഴും കൈകടത്തലുകളൊക്കെ നടത്തി അല്ലേ. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ കപട വിശ്വാസികൾ നാവുകൊണ്ട് പറഞ്ഞു, അശ്വതല്ല അശ്വതൻ മുഹമ്മദ് റസൂലുള്ള. പക്ഷേ അള്ളാഹുവിൻ്റെ ഈ ഉത്തരവ് അവർ ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ടോ? ഇല്ല. അവർ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ ലംഘനം നടത്തിയവരാണ്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്തു, ഈ രണ്ട് രീതിയിലാണ് ഇതിനെ വ്യാഖ്യാ. അഹദുള്ള എന്ന് പറഞ്ഞാൽ, ഒന്ന്, ബുദ്ധിപരമായി നമ്മൾ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പടച്ച റബ്ബിനെ തിരിച്ചറിയാനുള്ള, മനസ്സിലാക്കിയിട്ട് റബ്ബിനെ ആരാധിക്കാനുള്ള ബോധ്യം, അതാണ് അള്ളാഹുവിൻ്റെ ഉത്തരവ് എന്നതുകൊണ്ട് ഉദ്ദേശം അല്ലെ. അങ്ങനെ റബ്ബിനെ മനസ്സിലാക്കാത്തവരൊക്കെ ഉത്തരവ് ലംഘിച്ചവരാണ് എന്നൊരർത്ഥം നമ്മൾ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത്, അമ്പിയാക്കളും വേദഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നതിൽ നിന്ന് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക, പക്ഷെ അതിനെ തിരസ്കരിക്കലും ഉത്തരവ് ലംഘിക്കലാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിപ്പോൾ ഈ രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞല്ലോ, വേദഗ്രന്ഥങ്ങളിൽ നിന്നും നബിമാരിൽ നിന്നും അള്ളാഹുവിൻ്റെ ഉത്തരവ് അനുസരിച്ച് ജീവിക്കണം, അള്ളാഹിനെ മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യണം, അല്ലാത്തവരൊക്കെ അതിനെ ലംഘിച്ചവരാന്ന് പറഞ്ഞല്ലേ. അതിന് രണ്ട് രീതിയിൽ വീണ്ടും പണ്ഡിതന്മാർ വിശദീകരിച്ചു. അഥവാ രണ്ടാമത്തെ കാറ്റഗറിയെ രണ്ടാമത് വിശദീകരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അള്ളാഹ് അമ്പിയാക്കളിലൂടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് സൃഷ്ടിച്ചതിന് ശേഷം ആദമിൻ്റെ സന്തതികളെ മുഴുവൻ അള്ളാഹ് പുറത്തു കൊണ്ടുവന്നു, എന്നിട്ട് അവരിൽ നിന്നൊരു കരാറ് വാങ്ങി, ഒരു ഉത്തരവ് വാങ്ങി പടച്ച റബ്ബ്, അതിൽ നിന്നൊരു കരാറ് വാങ്ങി. അതായത് ആത്മീയ ലോകത്ത് വെച്ച് നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയാണ്, അള്ളാഹിനെ മാത്രം ആരാധിക്കുള്ളൂ, അള്ളാഹ് നമ്മളെ റബ്ബാണ് എന്ന്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചതിന് ശേഷം ആദം നബിയുടെ സന്തതികൾ മുഴുവൻ അള്ളാഹുവാണ് റബ്ബ് എന്ന് വാക്കൊടുത്തവരാ. ആ കരാറിനെ ലംഘിച്ചവരാണ് അവിശ്വാസികളും ഈ പറഞ്ഞ ഫാസിഖീങ്ങളും. സൂറത്ത് ആറാഫിന്റെ 172-ാമത്തെ ആയത്തിന്റെ വിശദീകരണം എടുത്തു വായിച്ചാൽ ശരിക്കത് വ്യക്തമാണ്. അമാനുവലി അവിടെ വളരെ ഹ്രസ്വമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹ്രസ്വമായിരുന്ന ഇവിടെ സൂറത്ത് ബക്രയിലെ ആ ഒരു ഭാഗം വളരെ ഹ്രസ്വമാക്കി, എന്നാൽ ആറാഫിന്റെ 172-ാമത്തെ ആയത്തിൽ അത് വളരെ വിശാലമായിട്ട് പറഞ്ഞത് കാണാം. ഇൻഷാല്ലാ സമയമുള്ളവർ അതൊന്ന് വായിച്ചു നോക്കണം. ഇനി ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി, അപ്പോൾ എന്താ, അമ്പിയാക്കള് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഉത്തരവ് എന്നത് പറഞ്ഞല്ലോ, അതിൻ്റെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്വർഗത്തു നിന്ന് പുറത്താക്കിയപ്പോൾ തന്നെ അള്ളാഹ് പറഞ്ഞു, ഫൈമാ യഅതി അന്നകും മിന്നി ഹുദ അല്ലേ, എന്നിൽ നിന്ന് നിങ്ങൾക്കൊരു ഹുദ, ഒരു സന്മാർഗം വന്നെത്തുകയും ആ സന്മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്താൽ, ഫമൻ തബിയ ഹുദായ ഫലാ യളില്ലു വലാ ഇസ്ക അല്ലെ, ഫമൻ തബിയ ഹുദായ ഫമൻ ഇത്തബാ ഹുദായ ഫലാ യളില്ലു വലാ ഇസ്ക, എൻ്റെ മാർഗത്തെ ആര് പിൻപറ്റുകയോ അതിന് മുറുകെ പിടിക്കുകയോ ചെയ്തുവോ അവനൊരിക്കലും ജീവിതത്തിൽ വഴിവിഴക്കില്ല, അവൻ ജീവിതത്തിൽ ഒരിക്കലും സങ്കടപ്പെടില്ല എന്നൊക്കെ പറയുന്ന ആയത്തുകൾ കാണാം. അഥവാ ആദം നബിയെ പുറത്താക്കുമ്പോൾ തന്നെ അള്ളാഹ് പറഞ്ഞു, ഒരു ഹുദ വരാണ്ട് ആ ഹുദയെ മുറുകെ പിടിക്കണം. അഹുദ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അഹുദ കൊണ്ട് ഉദ്ദേശിച്ചത് രണ്ടും. ഇത് രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞത്, നമ്മൾ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞത് അമ്പിയാക്കളും പ്രവാചകന്മാരും അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു തരുന്നതിലൂടെ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിൽ പെട്ടതാണിത്. അപ്പോൾ മേലെ പറഞ്ഞ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആദ്യ നബിയെ പുറത്താക്കിയപ്പോൾ ആ സന്തതികളിൽ നിന്ന് മുഴുവൻ ആദ്യ നബിയിൽ നിന്നുള്ള എല്ലാ സന്തതികളോടും അള്ളാഹ പുറത്തു കൊണ്ടുവന്ന് ആത്മീയ ലോകത്ത് വെച്ച് വാങ്ങിയ കരാർ എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെ പ്രകൃതിപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട അള്ളാഹുവിൻ്റെ കൽപ്പനയുമായി ബന്ധപ്പെട്ടതാണ്. ഏതായാലും ഒന്ന് ഒന്നിനോട് ഒന്ന് ചേർന്ന് നിൽക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയോടുള്ള കൽപ്പനകളെ മാനിക്കുകയും ബഹുമാനിക്കുകയും അവൻ്റെ ഉത്തരവിനെ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളാണ്, അല്ലാത്തവർ ഫാസിഖീങ്ങളാണ്. അപ്പോൾ അഹദുല്ലാ എന്ന വാക്കിനെയാണ് വിശദീകരിച്ചത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒന്നും കൂടി ഈ വോയിസ് ഒന്ന് ബേക്കടിച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അതിനോടൊപ്പം അമാനുവലിൻ്റെ തഫ്സീറെടുത്തും കൂടി വായിക്കുമ്പോൾ ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു എളുപ്പാക്കി തരട്ടെ. അപ്പോൾ അഹദുല്ലാ എന്നുള്ളതിനൊരു ചെറിയൊരു വിശദീകരണം അവിടെ കൊടുത്തു എന്നുള്ളൂ. അള്ളാഹുവിൻ്റെ കരാർ, ആ അള്ളാഹുവിൻ്റെ കരാർ വാങ്ങിയതിന് ശേഷം അതിനെ മുറിച്ചു കളയുന്നവർ ഫാസിക്കിങ്ങളാണ്. അത് മാത്രമല്ല വയ്യക്കത്ത ഊനമ അമറല്ലാ, വയ്യക്കത്ത ഊന എന്ന് പറഞ്ഞാലും കത എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നാണ്, മറ്റേത് ലംഘിക്കുക എന്നർത്ഥം പറഞ്ഞു. ഇവിടെ മുറിച്ചു കളയ മാ അമറല്ലാ, അള്ളാഹു കൽപ്പിച്ചത് ബന്ധങ്ങളെ, ബിഹീന അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞവർ അതും ഫാസിക്കിങ്ങളാണ്. അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ രക്തബന്ധാവട്ടെ, കുടുംബബന്ധാവട്ടെ, ഇനി വൈവാഹിക ബന്ധങ്ങളാവട്ടെ, സാമൂഹിക ബന്ധങ്ങളാവട്ടെ, മനുഷ്യരാകുമ്പോൾ പരസ്പരം അവർ നിറവേൽക്കണം അല്ലെ. മതബന്ധം ഉണ്ടാവും, അയൽപ്പക്ക ബന്ധം ഉണ്ടാവും, സ്നേഹബന്ധം ഉണ്ടാവും. ഇതൊക്കെ നല്ല നിലക്ക് ഊട്ടി ഉറപ്പിക്കേണ്ടവനാണ് വിശ്വാസി. പക്ഷേ ആ ഊട്ടി ഉറപ്പിക്കാത്തവർ തമ്മാടികളാണ്, തോന്നിവാസികളാണ്. അതാണ് വയ്യക്കത്ത ഊനമ അമറ അള്ളാഹു ബിഹി. പണ്ട് ഇസ്ലാമിന് മുന്നുണ്ടായിരുന്നല്ലേ ഇവരൊക്കെ ചെയ്തു കൂട്ടിയതിന് കയ്യും കണക്കില്ല. ഓരോ ബന്ധങ്ങളിൽ അവർ നടത്തിയിരുന്ന ദ്രോഹങ്ങൾ, അക്രമങ്ങൾ അല്ലേ. വ അമറ അള്ളാഹു ബിഹി അൻ യൂസൽ, യൂസൽ എന്ന് പറഞ്ഞാൽ വസൽ ചെയ്യപ്പെടാൻ അഥവാ ചേർക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളെ തകർത്ത് കളഞ്ഞവർ, അതാണ് രണ്ടാമത്തെ ദോഷം. മൂന്നെണ്ണം പറഞ്ഞില്ലേ, മൂന്ന് കാര്യങ്ങളെ, മൂന്ന് തോന്നിയാസങ്ങളാണ് ഈ തമ്മാദികളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അള്ളാഹുവിൻ്റെ കരാറുകളെ ലംഘിച്ചവർ. രണ്ട്, അള്ളാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ തകർത്ത് കളഞ്ഞവർ, വിച്ഛേദിച്ചവർ. മൂന്ന്, വയുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയ ആളുകൾ, ഫസാദ് ഉണ്ടാക്കിയ ആളുകൾ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ ആളുകളെ ജീവിക്കാൻ സമ്മതിക്കാതെ ആളുകളെ ദ്രോഹിക്കുക, ഫസാദ് ഉണ്ടാക്കുന്ന ഭയങ്കര ഇത്. ഭൂമിയിൽ നിന്ന് കുഴപ്പങ്ങൾ എടുത്തു മാറ്റലാണ്, ഉപദ്രവങ്ങൾ നീക്കം ചെയ്യലാണ്, വഴികളിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യൽ ഈമാൻ്റെ ഭാഗമാണ്. മുഅ്മിനീങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കൂല, എന്നാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, തോന്നിയാസികളാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ, ഇസ്ലാമിക ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തോന്നിയാസികളല്ലേ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ്റെ കയ്യും കാലും മുറിക്കണം എന്നാണ്. കാരണം ഇസ്ലാമിക ഗവൺമെൻറ്റിൻ്റെ ശിക്ഷ തൻ അന്തുഖത്ത ഐദിയും അർജുലഹും മിൻ ഖിലാഫ്, കയ്യും കാലും വേറിട്ട് വേറിട്ട് മുറിച്ച് കളയണം. വലത്തേക്കാൽ വലത്തേ കൈ മുറിച്ചു കഴിഞ്ഞാൽ ഇടത്തേക്കാൽ മുറിക്കണം, ഇടത്തേക്കാലാണ് ഇടത്തേ കൈയാണ് മുറിക്കുന്നതെങ്കിൽ വലത്തേക്കാൽ മുറിക്കണം. അതായത് അവനക്ക് ഇനി ഭൂമി കൂടെ നടന്നിട്ട് കുഴപ്പമുണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കരുത്, അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ള നില. അത്രക്കും കണിശമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത്, ഇസ്ലാമിക ശിക്ഷ രീതികളെ സംബന്ധിച്ച് അവിടെ പറയുന്നത്. ഏതായാലും സൂചിപ്പിച്ചു എന്ന് മാത്രം. മൂന്നാമത്തെ ഏറ്റവും വലിയ ദുസ്വഭാവം അവരുടെ ജീവിതത്തിലെ ദുർനടപടി കളാണ് ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാന്ന് പറഞ്ഞത്. റബ്ബ് പറയുന്നു ഉലാഇകഹുമുൽ ഖാസിറുൻ, തീർച്ചയായും അക്കൂട്ടർ തന്നെയാകുന്നു ഖാസിർ, നഷ്ടക്കാർ, നഷ്ടം പറ്റിയവർ അല്ലേ. അവർക്ക് ജീവിതത്തിലൊരു നാശം, അവർക്ക് ജീവിതത്തിലൊരു ഗുണം ഉണ്ടാവില്ല, വിജയം ഉണ്ടാവില്ല, ലാഭം ഉണ്ടാവില്ല, അവർ ഖസിറാണ്. എന്താ ഖസിറ എന്ന വാക്കിൻ്റെ അർത്ഥം? നശിച്ചു, നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം. നഷ്ടം സംഭവിച്ചു എന്നാണ് ഖസിറ എന്നുള്ളതിനർത്ഥം. അപ്പോൾ ഉലായിക്ക അക്കൂട്ടർ, ഉലായിക്ക എന്ന് പറഞ്ഞാൽ അ ഫാസിഖുൻ, ഹും ഹും അവർ തന്നെയാകുന്നു. റബ്ബൊന്ന് ഉറപ്പിച്ച് പറയാം, ഹും അവർ തന്നെയാണ് അൽ ഖാസിറോൻ, അവർ തന്നെയാണ് നഷ്ടക്കാർ അല്ലേ. ഭൂമിയിൽ ഒരുപാട് ദൂർ നടപ്പുകൾ നടത്തി അങ്ങനത്തെ ഒരു കച്ചവടങ്ങൾ ചെയ്ത, കച്ചവടം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കച്ചവടങ്ങളിൽ നിന്ന് ഓഹരി നേടിയ ആളുകൾ ത്തിലും വരത്തിലും അവർക്ക് നഷ്ടമാണ് ബാധിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ പറയുന്നത്. അങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും അള്ളാഹുവിൻ്റെ കരാറുകളെ ലംഘിക്കുകയും അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തത്തെ ലംഘിക്കുകയും ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് മുനാഫിക്കുകളും മുശ്രിക്കുകളും യഹൂദികളുമാണ്. അവരുടെ ആ കച്ചവടങ്ങളിൽ അവർക്ക് നഷ്ടമല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അള്ളാഹു ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു ജീവിതത്തിൽ വിജയം വരിക്കുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ജീവിതത്തിലെ പോരായ്മകളും തിന്മകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.